I almost felt like we were in Ganapa community. It's very interesting. You have a solar lamp hanging on top of you, and that's how we teach the word throughout the day and night. When the evening session starts around 6 o'clock, you don't have continuous electricity. Most of the time, it just comes on, comes off. So, but they are very, very, very innovative, and they have solar lamps. And so you have a solar lamp hanging on top of your head all the time, practically giving you light. So I almost felt like I was getting ready with my mobile phone and torch. And thankfully, we have electricity. Praise God. We continue our study. We are looking at the book of Colossians, and we are in Colossians chapter 1. And I will go through what we did last time and also add on from where we stopped last time. Colossians 1 verses 28 to 29.
കൊലോസ്ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച കാര്യങ്ങളിലൂടെ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു
പോവുകയാണ്.
കഴിഞ്ഞ ആഴ്ചയിൽ നാം നിർത്തിയ ഇടമായ രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും നമുക്ക് ഇന്ന് പരിശോധിക്കാം. ഒന്നാം അധ്യായത്തിന്റെ 28 29 വാക്യങ്ങൾ നാം
വായിക്കും. That we may present everyone mature in Christ. For this I toil, struggling with all his energy, that he powerfully works within me.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു.
And for all who have not seen my face, seen me face to face.
നിങ്ങൾക്കും ലവദോക്കിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി.
So their hearts may be encouraged, may knit together in love, to reach all the riches of full assurance of understanding and the knowledge of God's mystery, which is Christ.
അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വേഗപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നും വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കും. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. നമുക്ക് തലകളെ ഉണക്കി
പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
നിരപുത്രനായ
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ട സഭ എന്ന നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ഈ സന്ധ്യാസമയം അടുത്തു വരുവാൻ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം. നിരവിലേറിയ വിശുദ്ധ വചനങ്ങൾക്കായിട്ട് പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി
പറയും.
ഞങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തുന്ന ദൈവം നീ ആകയാൽ ഞങ്ങൾ അതുകൊണ്ട് ഈ സന്ധ്യാസമയം കഥാവേ നീ ഞങ്ങളോട് സംസാരിക്കണം എന്ന് ഞങ്ങൾ നിന്നോട്
ആവശ്യപ്പെടുന്നു.
നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ നിലവിലും എഴുതുമാറാകണമേ. നിരപുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഞങ്ങളെ അനുരൂപരാക്കി ദിവസത്തോറും തീർക്കുമാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. Now the portion of scripture that we have been studying is from Colossians 1 verse 21.
ഭാഗങ്ങളാണ് നാം തുടർച്ചയായി പരിശോധിക്കുന്നത്. ഈ ലേഖനം എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതി എന്നുള്ള കാര്യം നാം പരിശോധിച്ചു. അവർ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് കൊലോസ്യ സഭയ്ക്ക് ഒരു ലേഖനം ലഭിക്കുന്നതിനെ കുറിച്ച് നാം പറഞ്ഞു. അത് ഒരു തടവുകാരനാണ്, ഒരു കലഹമുണ്ടാക്കുന്നവനായിട്ട് അവന് മേൽ കുറ്റം
ആരോപിക്കപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ പൗലോസ് എന്ന പേരുള്ളതായി ഈ മനുഷ്യൻ അവരുടെ ശുശ്രൂഷകനായ എപ്പഫ്രാസിനെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് മുഖാന്തരമായി എന്നും ആ സഭയ്ക്ക്
അറിയാം.
എപ്പഫ്രാസ് റോമയിൽ തടവിലായ പൗലോസിനോട് ആശയവിനിമയം ചെയ്യുവാനായിട്ട് പോയി. കൊലോസ സഭയിലേക്ക് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അതിനിടയിലാണ് കൊലോസ്യ സഭയ്ക്ക് പൗലോസിന്റെ ലേഖനം ലഭിക്കുന്നത്. തിഖിക്കോസും ഒനോസിമോസുമാണ് ഈ ലേഖനം കൊലോസ്യ സഭയിൽ എത്തിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നതിനിടയിൽ കൊലോസിയിൽ കടന്നുകൂടിയതായ ദുരുപദേഷ്ടാക്കന്മാർ പൗലോസിന്റെ ഉപദേശത്തെ ഖണ്ഡിക്കുകയും പൗലോസിന്റെ വാദങ്ങളെ പൗലോസിന്റെ അല്ല അറിയിക്കപ്പെട്ട വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യപ്പെടും. രാഷ്ട്രീയ തടവുകാരനായ ഒരു വ്യക്തിക്ക് നിങ്ങൾ ചെവി കൊടുക്കേണ്ടത് എന്തിന് എന്ന് അവർ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാവും. അവനെ എങ്ങനെ വിശ്വസിക്കുവാനാവും? പൗലോസ് ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കാം. അതുകൊണ്ട് ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ചില വിശദീകരണങ്ങൾ നൽകുവാനായിട്ട് പൗലോസ് തിരിയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വീകരിക്കുന്നതിനിടയിലാണ് തന്നെ കുറിച്ച് പറയുന്നതിന് താൻ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അല്പസമയം അത് അവർ നിർത്തിയിട്ട് തന്റെ ശുശ്രൂഷ എന്താണ് എന്ന് വിശദമാക്കിയ ഒന്നാമത് താൻ പറയുന്നത് സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ് എന്റെ ശുശ്രൂഷ. ഒന്നാമധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ അത് പറയുന്നു. ജാതികൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുക എന്നതും എന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്ന് തുടർന്ന് പറയുന്നു. 1 Corinthians 24:27 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നതും എന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്ന് വളരെ ഗൗരവത്തോടെ തുടർന്ന് താൻ പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നാം അതേക്കുറിച്ചാണ് ചിന്തിച്ചത്. 1 Corinthians 1:28-3 വാക്യങ്ങളിൽ സഭയ്ക്ക് വേണ്ടി പോരാടി വിശുദ്ധന്മാർക്ക് വേണ്ടി പോരാടുക. പ്രസംഗകനായ പൗലോസ് സുവിശേഷം പങ്കുവെക്കുന്നതും തടവുകാരനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി പോരാടുന്നതും നാം കാണും. ഒരു പ്രാർത്ഥനാ വീരനായ പൗലോസിനെയാണ് ഇവിടെ നാം കാണുന്നത്. വ്യക്തിപരമായി വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ താൻ പോരാടുകയാണ്. ഇവിടെയാ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് 1 Corinthians 1:29 വാക്യത്തിൽ പോരാടുക എന്ന പദപ്രയോഗം. Colossians 2:1 നമുക്കത് കാണാം. ഇത് കായികാഭ്യാസികൾ ഉപയോഗിക്കുന്നതായ പദപ്രയോഗമാണ്. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. 2 Corinthians 2:2 എത്ര ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഒരു ഓട്ടക്കാരൻ ഓട്ടം ജയിക്കുവാൻ തക്കവണ്ണം എത്ര വലിയ അധ്വാനം പ്രയത്നം ചിലവഴിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതായ ഒരു പദപ്രയോഗമാണ്. Colossians 2:1 രണ്ടാം വാക്യം പരിശോധിച്ചാൽ 1 വാക്യത്തിൽ അവിടെ അവിടെ പോരാട്ടം എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ ആഗണി എന്നതായ ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ ഒരു പദപ്രയോഗമാണ്. ആഗണി എന്നതായ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ പദപ്രയോഗം വന്നിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ് എന്നറിയുക. അത് കളിസ്ഥലമല്ല. ഗലാത്യ ലേഖനം 4 Corinthians 4:19 19 വാക്യം പറയുന്നത് ക്രിസ്തു നിങ്ങൾ രൂപാകോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. ക്രിസ്തു നിങ്ങൾ ഉരുവാകുക എന്നതായ പദപ്രയോഗം.
This word formed can also be translated as reproduced.
ക്രിസ്തു നിങ്ങളിൽ പുനർജനിപ്പിക്കുന്നതുവരെ.
What is Paul doing?
എന്താണ് പൗലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
He said, I'm anguishing in prayer.
ഞാൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ
പോരാടുകയാണ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു യേശുവിന്റെ ജീവൻ അവരിൽ ഉൽപാദിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പോരാടുകയാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന തന്നെയാണ് എന്ന് നാം തിരിച്ചറിയാം. യോഹന്നാൻ സുവിശേഷം 17 തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ 20-23 വരെയുള്ള വാക്യങ്ങളിൽ
that they may all be one just as you Father are in me and I in you, that they also may be in us, so that the world may believe that you have sent me.
ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ
Then verse 22, the glory that you gave me, I have given to them that they may be one as even as we
ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു ഞാൻ അവരിലും നീ എന്നിലും ആയിരിക്കുന്നു നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവർ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ അവർ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിലാകേണ്ടതിന് എന്ന് 22-ാം വാക്യത്തിൽ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് പോയാൽ 23-ാം വാക്യത്തിൽ യേശു ഇസ്രായേൽ വല്ലാത്ത യൂദയോട് മറുപടി പറയുന്നു എന്നെ സ്നേഹിക്കുന്നതിന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും
And make our home with him.
ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും ഇത് ശ്രദ്ധിച്ച്
കേൾക്കാം
നാം പുതുതായി ജനിക്കുന്ന നിമിഷത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഒരു വിത്ത് പോലെ
വിതയ്ക്കപ്പെടുകയാണ്
നാം സ്വർഗീയ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു അവൻ നമുക്കൊരു പുതിയ ഹൃദയം
തരികയാണ്
എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്ന പോലെ കല്ലായുള്ള ഹൃദയം അവൻ മാറ്റി മാംസമായുള്ള ഹൃദയം നമുക്ക് നൽകുകയാണ് ഹൃദയത്തിന് മാറ്റം വരുത്തുക സാധ്യമല്ല ചില പാട്ടുകളൊക്കെ ദൈവവചനത്തിന് ചേരുന്ന വിധത്തിലുള്ള പാട്ടുകളല്ല എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന പ്രാർത്ഥന ഹൃദയത്തെ അങ്ങനെ രൂപാന്തരപ്പെടുത്തുക സാധ്യമല്ല ദൈവം ഹൃദയത്തെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് കല്ലായുള്ള ഹൃദയം മാറ്റിക്കളയണം മാംസമായുള്ള ഹൃദയം അവിടെ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ് അതാരാണ് ചെയ്യുക എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിലും 36-ാം അധ്യായത്തിലും ഞാൻ നിങ്ങൾ പുതുതായി ജനിക്കുന്ന അതേ നിമിഷത്തിൽ ഈ പുതിയ ഹൃദയം നമുക്ക് ലഭിക്കുന്നു നാം അവന്റെ ആത്മാവിനാൽ പുതുജന്മം പ്രാപിക്കുമ്പോൾ തന്നെ യേശു നമ്മുടെ ഉള്ളിൽ അവൻ കടന്നു വരികയാണ് ഇനി ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയിൽ എന്താണ് പോരാടുന്നത് പുതുജന്മം പ്രാപിച്ചതായ വിശ്വാസികൾ അവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ ജീവൻ ആവർത്തിച്ച് ഉത്പാദിപ്പിക്കുന്നത്
കാണേണ്ടതിനായിട്ടാണ്
ഇതാണ് താൻ പ്രാർത്ഥന ഇതിനുവേണ്ടിയാണ് താൻ പ്രാർത്ഥനയിൽ പോരാടുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ വചനത്താലാണ്
സാധ്യമാകുന്നത്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ ആരംഭിക്കുന്നു പ്രവർത്തിക്കുന്നു ഇതിനുവേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയിൽ
പോരാടുന്നത്
കർത്താവായ യേശുക്രിസ്തു വിശ്വാസം അർപ്പിച്ചവരുടെ ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ജീവൻ ലോകത്തിന് കാണത്തക്ക വിധത്തിൽ വെളിപ്പെടേണ്ടതാണ് ക്രിസ്തുവിന് സാക്ഷിയാകുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ ലോകത്തിന് കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്താം ഒരുപക്ഷെ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ലോകത്തിന് കാണുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിന് ഏക വ്യക്തി നിങ്ങളായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കേണ്ടത്
ആവശ്യമാണ്
ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു അവന്റെ പേര് യേശു എന്നാണ് നാം പുതുതായി ജനിക്കുമ്പോൾ അവൻ നമ്മിൽ വസിപ്പാനായിട്ട് കടന്നു ദൈവത്തിന്റെ വചനത്താൽ അവന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ അവന്റെ ജീവൻ നമ്മിൽ ആവർത്തിച്ച്
ഉത്പാദിതമാകും
ചോദ്യം ഇതാണ് യേശു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുന്നുണ്ടോ കാരണം ലോകം കാണുവാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ക്രിസ്തു നമ്മിൽ
And Paul is praying for this kind of maturity to be evident in the Colossian church.
കൊലോസ്യ സഭയിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ തരത്തിലുള്ളതായ ഒരു പക്വത വെളിപ്പെടുവാൻ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നു.
And this is what he is battling for because it is a battle.
ഈ കാര്യത്തിനു വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് പോരാട്ടം കഴിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു പോരാട്ടം തന്നെയാണ്.
The first battle has been lost by the enemy the moment you are born again.
നാം പുതുതായി ജനിച്ചപ്പോൾ തന്നെ യുദ്ധത്തിൽ ശത്രുവിനെ ഒന്നാമത്തെ പരാജയം സംഭവിച്ചു.
Now the enemy is trying to win the second battle.
ഇപ്പോൾ ശത്രു രണ്ടാമത്തെ വിജയം നേടുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മെ പരാജയപ്പെട്ട ഒരു വിശ്വാസിയാക്കി തീർക്കുവാൻ, ആരും നമ്മിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുന്നത് കാണരുത് എന്ന് ശത്രു ആഗ്രഹിച്ചു. അതിനുവേണ്ടി അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ അപ്പോസ്തലനായ പൗലോസ് പോരാടുന്നത്. ഈ യുദ്ധകളത്തിൽ നമുക്കുള്ളതായ നിർദ്ദേശങ്ങൾ എന്താണ് പൗലോസ് തരുന്നത് എന്ന് ശ്രദ്ധിക്കാം. 28-ാം വാക്യത്തിൽ പറയുന്നു, അവനെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന്, അവനെ ഞങ്ങൾ അറിയിക്കുന്നു. അവനെ എന്നുള്ളതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അത്ര ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുവിനെ അത്രയും ഞങ്ങൾ പ്രസംഗിക്കുന്നു. 2 Corinthians 4:5 അങ്ങനെയാണ് പറയുന്നത്. ദുരുപദേശക്കന്മാർ തങ്ങളെ തന്നെ ഉയർത്തുമ്പോൾ അവരുടെ ആത്മീയ നേട്ടങ്ങളെ കുറിച്ചാണ് അവർ പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഉപദേശ രൂപങ്ങൾ, എന്നാൽ അവർ ഉപദേശ രൂപങ്ങൾ പ്രസംഗിച്ചു, എന്നാൽ പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായിരുന്നു. ഞങ്ങൾ പ്രസ്താവിക്കുന്നത് ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുവിനെ കർത്താവ് എന്ന് പ്രസ്താവിക്കുന്നു. കാരണം ഒരു വ്യവസ്ഥിതിക്ക് നമ്മെ രക്ഷിപ്പാനായിട്ട് കഴിയും. ഒരു വ്യവസ്ഥിതിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനല്ലാതെ അവന്റെ വചനത്തിന്റെ സഹായത്താൽ നമ്മൾ ക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളു. ഒരു വ്യവസ്ഥിതിക്കും മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും രക്ഷിപ്പാനായിട്ട് കഴിയുകയില്ല. നാം നമ്മെ തന്നെ അവനെ വിധേയപ്പെടുത്തുന്നതിൽ ക്രിസ്തു നമ്മൾ വസിക്കുകയും അവന്റെ ജീവൻ നമ്മളോട് വെളിപ്പെടുത്തുകയും ചെയ്യും. ദുരുപദേശക്കന്മാർ ജ്ഞാനം ഉപദേശിക്കുന്നു, അവർ വ്യക്തമായ ഉപദേശങ്ങൾ പ്രമാണങ്ങൾ ഉപദേശിക്കുന്നു. കൊലോസ്യ ലേഖനം 2:8 തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിപ്പിക്കും. എബ്രായ പാരമ്പര്യം അനുസരിച്ച്, ലോകത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച്, ക്രിസ്തുവിനനുസരിച്ചുള്ളതല്ലായ പ്രമാണങ്ങൾ, യേശു ക്രിസ്തു മാത്രമാണ് ഉത്തരം. ഒരു വ്യവസ്ഥിതി അല്ല ഉത്തരം, ഒരു തത്വജ്ഞാനമല്ല ഉപദേശം, ഒരു മതമല്ല ഉത്തരം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തു യേശുവിനെ പ്രസംഗിക്കുന്നു. എന്താണ് ക്രിസ്തീയ ജീവിതം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുന്നത് അത്ര. ദുരുപദേശക്കന്മാർക്ക് അനുസരിപ്പാനുള്ളതായ ചട്ടങ്ങളും ക്രമങ്ങളും ഉണ്ടായിരുന്നു. കൊലോസ്യ ലേഖനം 2:16 വാക്യം അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്ന കാര്യങ്ങൾ, ഒരു നീണ്ട ചട്ട ആചരിക്കേണ്ടതായ ചട്ടങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് കൊലോസ്യ ലേഖനം 2:21 നാം അത് കാണുന്നുണ്ട്. 28-22 വാക്യങ്ങൾ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്കും കീഴ്പ്പെടുന്നത് എന്ത്? പൗലോസ് അനുസരിക്കേണ്ടുള്ളതായ ഒരു കൂട്ടം ചട്ടങ്ങളുടെ ലിസ്റ്റ് അല്ല കൊലോസ്യ സഭയ്ക്ക് നൽകുന്നത്. ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെ ലിസ്റ്റ് അല്ല നൽകുന്നത്. പൗലോസ് ഒരു വ്യക്തി അത്ര കൊലോസ്യ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നത്, അത് യേശു ക്രിസ്തുവാണ്. ഈ ശുശ്രൂഷകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒന്നൊരു മതമാണ്, ഒരു തത്വമാണ്, ഒന്ന് നിയമങ്ങളുടെ സംഹിതയാണ്. അതിനാരെയും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിക്കപ്പെടുമ്പോൾ അവൻ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു.
we proclaim Christ.
നാം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നു.
1 Corinthians 1:28
ഇരുപത്തെട്ടാം വാക്യം. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു.
The word proclaim means preach.
അറിയിക്കുക എന്നുള്ളത് പ്രസംഗിക്കുക എന്ന പദം തന്നെയാണ്. ഒരു ദൂതൻ അറിയിക്കുന്നത് പോലെ അധികാരത്തോടുകൂടി അറിയിക്കുക. അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു അറിയിച്ചു എന്നതിൽ ഉപരിയായി ആളുകളെ പ്രബോധിപ്പിക്കുകയും ചെയ്തു. സത്യം പ്രസ്താവിക്കുന്നത് നല്ലതാണ്. എന്നാൽ പിശാചിന്റെ നുണകളെ കുറിച്ച് വിശ്വാസികളെ ബോധവാന്മാരാക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 20:31 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസൊസിലുള്ള വിശ്വാസികളെ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു. എഫെസൊസിലുള്ളതായ മൂപ്പന്മാരോട് താൻ പറയുന്നത്,
remembering that for 3 years I did not cease night or day to admonish everyone with tears.
അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരെ ബുദ്ധി പറഞ്ഞു എന്നത് ഓർത്തുകൊള്ളി.
So God's people should be alert to warn everyone.
ഓരോരുത്തരെയും ഉപദേശിപ്പാനും താക്കീത് നൽകുവാൻ തക്കവണ്ണം ദൈവജനം ഉണർന്നിരിക്കേണ്ടത് ആവശ്യം. കൊലോസ്യലേഖനം 3:16 വാക്യം.
Let the word of Christ dwell in you richly, teaching and admonishing one another in all wisdom.
ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ, ഓരോ തമ്മിലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും കൊണ്ട്. പ്രാദേശിക സഭകളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ഒരു ആത്മീയ പിതാവിന്റെ സ്ഥാനത്താണ്
നിൽക്കുന്നത്.
അതുകൊണ്ട് തന്റെ മക്കളോട് മക്കൾക്ക് തക്കതായ താക്കീത് നൽകുക തന്റെ ചുമതലയാണ്. ഒരു പിതാവ് തന്റെ മക്കളെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു.
1 Corinthians 4:14
വാക്യം.
I do not write these things to make you ashamed.
നിങ്ങളെ നാണിപ്പാനല്ല,
but to admonish you as my beloved children.
എന്റെ പ്രിയ മക്കളോടെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. എന്നാൽ പൗലോസ് സത്യ
ഉപദേശകനുമായിരുന്നു.
കൊലോസ് ലേഖനം 1:28 28-ാം വാക്യം.
അവനെ അവനെ
ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ആളുകൾക്ക് താക്കീത് നൽകുക മാത്രമല്ല വേണ്ടത്, ദൈവവചനത്തിന്റെ സത്യങ്ങളെ അവരെ ഉപദേശിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരാളെ ക്രിസ്തുവിനേക്ക് നേടുക എന്നുള്ളത് നല്ല കാര്യമാണ്. അപകടങ്ങളെ കുറിച്ച് അവർക്ക് താക്കീത് നൽകുക എന്നുള്ളതും നല്ലതാണ്. എന്നാൽ മാനസാന്തരപ്പെട്ട വ്യക്തിയെ സുവിശേഷത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉപദേശിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, അവർ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയും ക്രിസ്തുവിൽ സകല നിക്ഷേപങ്ങളും ഗുപ്തമായിട്ട് കിടക്കുന്നു. അവന് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് കിടക്കുന്നു. 3-ാം വാക്യത്തിൽ പുതിയ ഒരു ഉപദേശം കൊണ്ടുവരേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നില്ല. വിശ്വാസികൾക്ക് ആവശ്യമായുള്ളത് ഈ വ്യക്തി എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിയെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുന്നു.
Wisdom is the right use of knowledge.
ജ്ഞാനം എന്നത് അറിവിന്റെ ശരിയായ ഉപയോഗമാണ്.
False teachers promised to give people a hidden wisdom.
ദുരുപദേശകന്മാർ മറഞ്ഞിരുന്ന മർമ്മങ്ങൾ ജനത്തിന് നൽകുമെന്ന് വാക്കു പറഞ്ഞു.
That will make them very spiritually elite.
അങ്ങനെ അത് ലഭിക്കുന്നവർക്ക് ആത്മീയമായ ഉയർച്ച ലഭിക്കുമെന്ന് അവർ കരുതി.
We have such forms of teaching even today.
ഈ കാലഘട്ടത്തിൽ മാത്രത്തിലുള്ളതായ ഉപദേശങ്ങൾ ഉണ്ട് എന്നറിയാം.
In the secular world and also in the religious world.
ആത്മീയലോകത്തിലും ലൗകികമായ ലോകത്തിലും.
But all true spiritual
എന്നാൽ യഥാർത്ഥ ആത്മീയമായ ജ്ഞാനം അതൊരു വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമാണ്. ആ വ്യക്തി നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉദവികളൊക്കെയും അവനിലുണ്ട്. ജ്ഞാനത്തോടുകൂടി ഒരു ജീവിതം നയിപ്പാൻ ആവശ്യമുള്ളതൊക്കെയും അവനിലുണ്ട്. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നത്ര. യേശു ക്രിസ്തു എല്ലാ യഥാർത്ഥ വിശ്വാസിയിലും വസിക്കുന്നു. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മിൽ വസിക്കുന്നത്. യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുക മാത്രമാണ് വിശ്വാസി ചെയ്യേണ്ടത്. എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും യേശു ക്രിസ്തു അവനിൽ വസിക്കുന്നു. ഏത് സാഹചര്യത്തെയും അഭിവീരിപ്പാൻ ആവശ്യമായ ജ്ഞാനവും ശക്തിയും നമ്മൾ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു
വെളിപ്പെടുത്തും.
അങ്ങനെയാണ് പ്രതിസന്ധികളുള്ളതായ ലോകത്തിൽ നമുക്ക് ജീവിപ്പാൻ കഴിയുക. പ്രതിസന്ധികൾ നിറഞ്ഞതായ ലോകത്തിൽ യാതൊരു ആകുലതയും ഇല്ലാത്തൊരു ജീവിതം ഹൃദയത്തോടു കൂടി ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയും എന്ന് ഞാൻ രാവിലെ പറഞ്ഞു. ഏത് തരത്തിലുള്ളതായ ആകുലതയ്ക്കും നമുക്ക് ആവശ്യമില്ല. പ്രതിസന്ധികൾ വരികയും കടന്നു പോവുകയും
ചെയ്യും.
എന്നാൽ ഏത് സാഹചര്യത്തെയും ഏത് പ്രശ്നത്തെയും നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് കഴിയും. കാരണം ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുകയും കർത്താവായ യേശു ക്രിസ്തു നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ളതായ മാർഗം. എന്നാൽ അനേകം വിശ്വാസികളും ഈ സത്യം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്
ദുഃഖകരം.
എന്നാൽ ഇത് തിരിച്ചറിയ വിശ്വാസികൾ തിരിച്ചറിയണമെന്നുള്ള ആവശ്യകാര്യത്തോടു കൂടിയാണ് അപ്പോസ്തലായ പൗലോസ് പ്രാർത്ഥനയിൽ
പോരാടുന്നത്.
തെറ്റായ ഉപദേശങ്ങൾക്ക് അവർ വിധേയരായി തീരരുത് എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. ഒന്ന് അധ്യായത്തിന്റെ 28 മുതൽ 2-3 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലായ പൗലോസിന്റെ ഉദ്ദേശം വ്യക്തമാവുന്നുണ്ട്.
He wanted to present every believer perfect in Christ Jesus.
എല്ലാ വിശ്വാസികളെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുക എന്നുള്ളതാണ് തന്റെ ഉദ്ദേശം. 1 Corinthians 28 വാക്യം.
The word perfect there.
അവിടെ തികഞ്ഞവൻ എന്നുള്ളതായ പദം.
Actually that is the favorite word of the Gnostic teachers.
ജ്ഞാനവാദികളുടെ ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടമുള്ള പദപ്രയോഗമാണ്.
They described the disciple who was no longer a novice but who had matured.
അവരുടെ മതത്തിൽ അഭ്യാസം ലഭിച്ച് തികഞ്ഞവനായി തീർന്ന ഒരു വിശ്വാസ ഒരാളെ വിളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് തികഞ്ഞവൻ
എന്നുള്ളത്.
എന്നാൽ അപ്പോസ്തലായ പൗലോസ് ഇതേ പദം തന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനായി തീർന്ന പരിപൂർണനായി തീർന്ന ഒരു വ്യക്തിയെ സൂചിപ്പിക്കേണ്ടതിനായിട്ട് ഉപയോഗിക്കുന്നു. ESV വിവർത്തനത്തിൽ അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. എല്ലാ പ്രസംഗത്തിന്റെയും ഉപദേശത്തിന്റെയും താക്കീതിന്റെയും ലക്ഷ്യം ഇത് തന്നെയാണ്. ആത്മീയമായ പക്വതയുടെ അടയാളങ്ങൾ എന്താണ്? പൗലോസ് അതിനെ കുറിച്ച് വിശദമാക്കുന്നു. 2 Corinthians 2:2 അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നും വെച്ച്. ഇത് ആത്മീയ പക്വതയുടെ ഒരു ലക്ഷണമാണ്. ആശ്വാസം ലഭിക്കും, ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും.
Our English word encourage, it means with heart.
ഹൃദയത്തോടു കൂടി എന്നാണ് ആശ്വാസം എന്ന പദത്തിന്റെ അർത്ഥം. ആളുകളെ ആശ്വസിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക എന്നുള്ളത് അവർക്ക് പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ആളുകളുടെ ആളുകളോട് സഹതപിക്കുന്നത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആത്മീകമായ ആശ്വാസം അത് ഉത്സാഹിപ്പിക്കും. അത് ആളുകളുടെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും.
It brings out the best in people.
ആളുകളിലുള്ളതായ നന്മയെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയാക്കും.
It gives people hope.
ആളുകൾക്ക് പ്രത്യാശ നൽകുന്നതാണ്.
So the first evidence of spiritual maturity.
ആത്മീയമായ പക്വതയുടെ ഒന്നാമത്തെ അടയാളം.
As you become a person of encouragement.
നാം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന പ്രബോധിപ്പിക്കുന്ന വ്യക്തികളായി
തീരും.
രണ്ടാമത് കാണുന്നത്,
the second evidence.
രണ്ടാമത്തെ അടയാളം,
endurement. Being knit together in love.
സ്നേഹത്തിൽ ഏകീഭവിച്ചവരായി തീർന്നിട്ട്.
The mature Christian
പക്വതയുള്ളതായ ഒരു വിശ്വാസം.
You see that in Colossians 2 verse 2 is
രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിലാണ് നാം ഇത് കാണുന്നത്. സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നും വെച്ച്.
You see the mature Christian, he loves the fellowship of God's
people. പക്വതയുള്ളതായ വിശ്വാസി സഹവിശ്വാസികളുടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു.
There is tremendous warmth in true spiritual Christian fellowship.
ആത്മീയമായ യഥാർത്ഥ ആത്മീയ കൂട്ടായ്മയിൽ ഏറെ ഊഷ്മളമായ സാഹചര്യങ്ങളുണ്ട്.
And there you experience true love.
യഥാർത്ഥ ജീവനും അവരുടെ മധ്യത്തിലുണ്ട്.
And the mature Christian loves this fellowship.
തികഞ്ഞവനായ വിശ്വാസി ഈ തരത്തിലുള്ള കൂട്ടായ്മയെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്.
He loves the fellowship of God's people and he seeks to be amidst this fellowship as a peacemaker, not a troublemaker.
ദൈവജനത്തിന്റെ മധ്യത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കുന്നവനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനല്ല, സമാധാനം ഉണ്ടാക്കുന്നവനായിട്ട് ഇരിപ്പാൻ തക്കവണ്ണം പക്വതയുള്ള വിശ്വാസി ശ്രമിക്കുന്നു. സഭയുടെ ആത്മീയ ഐക്യതയുടെ ഭാഗമായി തീരുവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്നാൽ അപക്വതയുള്ള വ്യക്തി ആകട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനും ഖിന്നതകൾ ഉണ്ടാക്കുന്നവരുമാണ്. എന്നാൽ തികഞ്ഞ വിശ്വാസി, പക്വതയുള്ള വിശ്വാസി ദൈവജനത്തിന്റെ സ്നേഹത്തെ ആഗ്രഹിക്കുകയും അത് അതിനുത്സാഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ ഉത്സാഹിപ്പിക്കലുണ്ട്, അത് സ്നേഹത്തിന്റെ വാക്കുകളുണ്ട്, സമ്പന്നത ആക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനത്തിന്റെ വേഗപൂർണതയുടെ സമ്പത്തും നേരത്തെ തന്നെ കഥാവായ യേശു ക്രിസ്തുവിനുള്ളതായ സമ്പത്തിന്റെ വലിപ്പത്തെ കുറിച്ച് പൗലോസ് സൂചിപ്പിച്ചുവല്ലോ ഒന്നാം അധ്യായത്തിന്റെ 27 വാക്യത്തിൽ. അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഇന്ന് അനേകം വിശ്വാസികളുടെ പ്രശ്നം രാജാക്കന്മാരെ പോലെ കഴിയാൻ സാധിക്കുന്നതായ വിശ്വാസികൾ പാപ്പരെ പോലെ ജീവിക്കുന്നു
എന്നുള്ളതാണ്.
പക്വതയുള്ള വിശ്വാസികൾ അവർക്കില്ലാത്തതിനെ കുറിച്ച് പരാതിപ്പെടുന്നവരല്ല. അവർ മറ്റുള്ളവരുമായി തങ്ങളെ തന്നെ താരതമ്യപ്പെടുത്തുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ തങ്ങൾക്കുള്ളതായ മഹിമാ സമ്പത്ത് അവർ
പ്രയോജനപ്പെടുത്തുന്നവരാണ്.
അവർക്ക് വേണ്ടി ക്രിസ്തുവിൽ ഉള്ളത് എങ്ങനെ സ്വീകരിപ്പാൻ കഴിയും എന്ന്
അന്വേഷിക്കുന്നവരാണ്.
ക്രിസ്തുവിൽ നിന്ന് അവർക്ക് ലഭ്യമായത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അത്രേ അവർ ചിന്തിക്കുന്നു. അവർക്ക് ജീവിതത്തെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുണ്ട്, കാരണം അവർ ദൈവഹിതം അനുഷ്ഠിപ്പാൻ അത്രേ അന്വേഷിക്കുന്നു. അവർക്ക് ദൈവഹിതം ചെയ്യുന്നതിന് യാതൊന്നും തടസ്സമായി നിൽക്കുന്നില്ല, കാരണം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്യുന്നതിന് യാതൊരു ഉപാധികളുടെയും കുറവ് സംഭവിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തു തങ്ങൾക്കുള്ളതായ അവകാശത്തിന്റെ മഹിമാധനത്തെ കുറിച്ച് തിരിച്ചറിയുന്നതായ പക്വതയുള്ള
വിശ്വാസം
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദൈവഹിതം ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കും. അത് ദൈവവചനത്തിന് അനുസരണവുമായിരിക്കും. അവൻ ഒരിക്കലും അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതായിരിക്കില്ല. ദൈവഹിതം ചെയ്യുവാനായിട്ട് തന്നെ വിളിച്ചവനെ ആശ്രയിക്കുന്നത് എങ്ങനെ എന്ന് അവന് പരിചയമുണ്ട്. പക്വതയുടെ നാലാമത്തെ അടയാളം പ്രകാശനം ലഭിക്കുക
എന്നുള്ളതാണ്.
രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വേഗപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്. താൻ ഒരു ദൈവ പൈതൽ എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ആഴമേറിയ ഉറപ്പ് പക്വതയുള്ള വിശ്വാസം ആ ഉറപ്പിനെ ധ്വംസിക്കുവാനായിട്ട് യാതൊന്നും കഴിയുകയില്ല. ക്രിസ്തു തന്നിൽ വസിക്കുന്നു എന്ന് അവൻ
അറിയാം.
അവൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണെന്നുള്ളത് അവന് തിരിച്ചറിയുന്നു. സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ നിത്യമായ ജീവൻ തന്റെ ഉള്ളിൽ ക്രിസ്തുയേശു മുഖാന്തരം ആരംഭിച്ചിരിക്കുന്നു എന്ന് അവൻ അറിയാം. ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിന്റെ ദൈവമർമ്മത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ദിനംപ്രതിയുള്ള അവന്റെ ജീവിതത്തെ നയിക്കുകയും മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവന്റെ രക്ഷയെ കുറിച്ചുള്ളതായ നിർണയമുണ്ട്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള അറിവ് അവനുണ്ട്. ദൈവവചനം നിരന്തരം വ്യക്തിപരമായി പഠിക്കുക എന്നുള്ളതിൽ അവൻ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കുന്നു. അവൻ അജ്ഞതയിലല്ല വസിക്കുന്നത്.
God wants his children to have understanding.
നമുക്ക് അറിവുകൾ ഉണ്ടായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു.
God wants his children to have wisdom and knowledge.
ജ്ഞാനവും അറിവും നമുക്ക് ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കുന്നു.
Look at Colossians chapter 2.
രണ്ടാം അധ്യായം നമുക്ക് നോക്കാം.
Verse 2.
രണ്ടാം വാക്യം ശ്രദ്ധിക്കുക.
Which is the full assurance of understanding.
ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ ധർമ്മമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും.
And the knowledge of God's mystery which is Christ.
ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും.
Verse 3.
മൂന്നാം വാക്യത്തിൽ
In whom are hidden all the treasures of wisdom and knowledge.
അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു.
Now this word understanding in Colossians 2 verse 2.
രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ അറിവ് എന്നുള്ളതായ പദപ്രയോഗം
actually literally means to place together.
ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വെക്കുക എന്നാണ് പദത്തിന്റെ ആക്ഷരികമായ അർത്ഥം.
So understanding makes things fall in place. A jigsaw puzzle is put in place.
അറിവ് ഒരു ജിക്സോ പസിൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നത് പോലെ കാര്യങ്ങളെ അതതിന്റെ സ്ഥാനത്ത് വെക്കുന്നു.
It is the ability to assess things.
കാര്യങ്ങളെ ശരിയായി വിലയിരുത്തുവാനുള്ള കഴിവാണ്.
That is what is the meaning of the word understanding.
അതാണ് ഈ പദത്തിന്റെ അർത്ഥം.
Now wisdom implies the ability to defend what we understand.
നമുക്ക് അറിവുള്ള കാര്യത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ഉറപ്പോടെ സംസാരിക്കാൻ കഴിയുന്നതാണ് ജ്ഞാനം.
To be able to to explain truth and to understand.
നാം തിരിച്ചറിഞ്ഞതായ സത്യങ്ങളെ വിശദമാക്കുവാനുള്ളതായ കഴിവ്.
For example,
ഉദാഹരണം പറഞ്ഞാൽ
to articulate the Trinity.
ത്രിത്വം എന്താണെന്ന് വ്യക്തമാക്കുവാൻ വിശദീകരിക്കുവാൻ.
The Trinity is not taught actually, the Trinity is caught.
ത്രിത്വം എന്നുള്ളത് പഠിപ്പിക്കുകയല്ല, അത് ഗ്രഹിക്കുകയത്ര വേണം.
At the same time, it is important to articulate the Trinity.
എന്നാൽ ത്രിത്വം എന്നുള്ളത് മറ്റൊരാളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്.
Although you can't explain the Trinity in all its detail, you try to explain God, but at the same time you can articulate, you can actually explain.
ദൈവത്തെക്കുറിച്ച് മനസ്സിൽ പഠിക്കുമ്പോൾ ത്രിത്വത്തെ പറഞ്ഞു മനസ്സിലാക്കുക എളുപ്പമല്ലെങ്കിലും അത് വിശദമാക്കുവാനായിട്ട് സാധിക്കും.
God is one being in three persons.
ദൈവം ഒരു വ്യക്തിത്വമാണ്, ഒരു വ്യക്തി ഒന്നാണ്, എന്നാൽ അവനിൽ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്.
What does that mean?
എന്താണ് അതിന്റെ അർത്ഥം?
Three in one.
മൂന്നിൽ ഒന്ന്.
Not shampoo.
മൂന്നും ചേർന്ന് ഒന്ന്. ഷാംപൂവിനെ കുറിച്ചല്ല ഒരുവൻ എന്നാൽ മൂന്ന് വ്യക്തിത്വം. ഇത് എങ്ങനെ മറ്റുള്ളവരോട് വ്യക്തം
വിശദമാക്കും?
അനേക ദൈവങ്ങളല്ല, അനേക ദൈവീമാരല്ല, അത് ബഹു ദൈവങ്ങളുടെ കാര്യമാണ്. ഇസ്രായേലേക്ക് ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഒന്ന് എന്നത്
പദപ്രയോഗം
ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാൻ, മുന്തിരി കുലയെ സൂചിപ്പിക്കുന്ന പോലെയാണ്.
The word God used in the Bible, first verse, you find the Trinity in the people say Trinity is only you are saying in New Testament. No, Trinity is in the right in the first chapter, the first verse.
ത്രിത്വം എന്നുള്ളത് പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ചില പറയുന്നതല്ല, വേദപുസ്തകത്തിന്റെ ഒന്നാം പുസ്തകത്തിന്റെ ഒന്നാം വാക്യത്തിൽ തന്നെ നാം കാണുന്നു.
In the beginning,
ആരംഭത്തിൽ,
God,
ആദിയിൽ ദൈവം,
created the heavens and the earth.
അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
The word God there is Elohim.
അവിടെ ദൈവം എന്ന പദം എലോഹിം എന്ന പദമാണ്.
Elohim is plural.
എലോഹിം എന്നത് ബഹുവചനമാണ്.
In the beginning, actually it is God's.
ആദിയിൽ ദൈവങ്ങൾ എന്നാണ്
വാസ്തവം.
ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. നാം ഒന്നിലധികം ദേവീ ദേവന്മാരെ ആരാധിക്കുന്നവരല്ല. എലോഹിം എന്ന പദത്തിന് തൊട്ടടുത്ത് പറയുന്നത് അവൻ സൃഷ്ടിച്ചു
എന്നാണ്.
ആ പദത്തിന്റെ അർത്ഥത്തിൽ പദം വ്യാഖ്യാനിക്കുമ്പോൾ അത് ഏകവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ദൈവം,
ത്രീ പേഴ്സൺസ്,
മൂന്ന് വ്യക്തിത്വങ്ങൾ. അതിന്റെ അർത്ഥം എന്താ? ഒരു വ്യക്തി. ഒരു വ്യക്തിത്വവും ഒരുവനും തമ്മിൽ ഒരല്പം വ്യത്യാസമുണ്ട്. ഞാൻ ആരാണ്? നിങ്ങളുടെ അന്തസ്സത്ത നിങ്ങൾ എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന സത്വം. ഞാൻ എന്താണ്? ഞാനൊരു മനുഷ്യ വ്യക്തി, ഞാനൊരു മനുഷ്യ ജീവി. എന്നാൽ ഞാനൊരു വ്യക്തിയും കൂടിയാണ്. വ്യക്തി എന്നതുകൊണ്ട് എന്താണ്
അർത്ഥമാക്കുന്നത്? I'm a human being.
ഞാൻ ഒരു മനുഷ്യ വ്യക്തിയാണ്, മനുഷ്യ ജീവിയാണ്. നാം എല്ലാവരും മനുഷ്യ ജീവികളാണ്.
But we are not all the same person.
എന്നാൽ നാം എല്ലാവരും ഒരുപോലെയുള്ളവരല്ല, ഒരേ വ്യക്തിത്വങ്ങളല്ല.
I am Elias Joseph.
ഞാൻ എലിയാസ്
ജോസഫാണ്.
ആ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വ്യത്യസ്തനാണ്. എലിയാസ് ജോസഫ്, ഇനി ശ്രദ്ധിച്ചു കേൾ. ഞാൻ ഒരു മനുഷ്യ ജീവിയാണ്, ഒരു വ്യക്തിത്വമാണ്. ഒരു മനുഷ്യ ജീവി, ഒരു വ്യക്തി. ദൈവം ഒരു ഒരുവനാണ്, അവൻ മൂന്ന് വ്യക്തിത്വങ്ങളും. പിതാവ് ഒരു വ്യക്തിത്വമാണ്, പുത്രനായ യേശു ക്രിസ്തു മറ്റൊരു വ്യക്തിത്വമാണ്, മൂന്നാമത് പരിശുദ്ധാത്മാവ്. ഒരുവൻ എന്നാൽ മൂന്ന് വ്യക്തിത്വങ്ങൾ. ഭൂമിയിൽ അങ്ങനെ ഒന്ന് കണ്ടെത്തുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ദൈവം അല്ലാതെ ഒരുവൻ ആയിരിക്കെ മൂന്ന് വ്യക്തിത്വങ്ങൾ മറ്റൊന്നും. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് വെളിപ്പാട്
ആവശ്യമാണ്.
ഭൂമിയിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ളതായ എല്ലാ തെളിവുകളും ഉണ്ട്.
സോ ദി ബൈബിൾ ഡിക്ലയേഴ്സ്, a fool says in his heart that there is no God.
അതുകൊണ്ട് അത്രേ വേദപുസ്തകം പറയുന്നത് ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു.
That's a fact.
അതൊരു വസ്തുതയാണ്.
Person who says there is no God may not agree with that, but it's a fact. He's a fool.
ദൈവം ഉണ്ട് എന്ന് അവൻ സമ്മതിക്കില്ലായിരിക്കാം, എന്നാൽ അവനെ നിഷേധിക്കുന്നത് ഭോഷത്വമാണ്.
It's foolishness to say that God is
there. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു.
Anyone who looks at the micro universe and the macro universe knows for sure that this is not come by chance.
ലോകത്തെ വിശകലനം ചെയ്യുന്നവൻ, സൂക്ഷ്മ ജീവികളെ വിശകലനം ചെയ്യുന്നവൻ ദൈവം ഇല്ല എന്ന് ഒരിക്കലും, ഇത് യാദൃച്ഛികമായി ഉണ്ടായി എന്ന് ഒരിക്കലും പറയുകയില്ല.
What is this?
എന്താണിത്? ഒരു വാച്ച്.
Imagine I take the pieces of this watch.
ഈ വാച്ചിന്റെ ഓരോ ഘടകങ്ങളും ഞാൻ മാറ്റി ഒരു ഗ്ലാസിൽ വെച്ച്,
and I shake this glass slowly, slowly, slowly.
ആ ഗ്ലാസ് പതുക്കെ പതുക്കെ കുലുക്കിയാൽ
for a million of million years.
അനേക കോടി വർഷങ്ങൾ കുലുക്കിക്കൊണ്ടേയിരുന്ന അത് വാച്ചായി തീരുമോ?
Never.
ഒരിക്കലുമില്ല. അതാണ് പോർഷൻ അവകാശപ്പെടുന്നത്. ദൈവം ഇല്ല എന്ന് പറയുന്നവൻ അവകാശപ്പെടുന്നതാണ്.
Everything happened by chance.
സകലവും യാദൃശ്ചികമായി സംഭവിച്ചു.
Impossible.
അസാധ്യമാണത്.
This is a designed watch.
ഈ വാച്ച് അത് പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ടതാണ്.
The fact that this exists, it's plastic and you pay about 1000 rupees but it works, and I tell you it's amazing. There's so many things that I don't even use in this watch.
ഈ വാച്ച് വളരെ ആശ്ചര്യകരമാണ്. 1000 രൂപ വിലയുള്ളെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ അത് മുഖാന്തരം ചെയ്യാം.
I'm using it for almost 10 years.
10 വർഷമായി ഞാൻ അത് ഉപയോഗിക്കുന്നു.
I just have to change the battery once in a while.
ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറ്റണം എന്നേ ഉള്ളൂ. നന്നായി ഉപയോഗിക്കുന്നു.
But it didn't come into existence by chance.
എന്നാൽ അത് യാദൃശ്ചികമായി ഒരു ദിവസം ഉണ്ടായി വന്നതല്ല.
Somebody brought it into existence.
ആരോരാ അതിനെ നിർമ്മിച്ചു.
So the existence of God is very real.
അതുകൊണ്ട് ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്.
But who is this God?
എന്നാൽ ആരാണ് ഈ ദൈവം?
For that you can't find out by looking at the universe around.
അഖിലാണ്ടത്തെ പരിശോധിക്കുന്നത് വഴി അവനെ കണ്ടെത്തുവാനായിട്ട് കഴിയില്ല. ഇതിനുവേണ്ടി അത്രേ നമുക്ക് ദൈവത്തെ കുറിച്ച് വെളിപ്പാട് ആവശ്യമായി. ഇതുകൊണ്ടാണ് ദൈവവചനം നമുക്ക്
ആവശ്യമായിരിക്കുന്നത്.
ഇതുകൊണ്ടാണ് ഈ പുസ്തകം ദൈവശ്വാസീയമാണ് എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം വന്നതല്ല. പ്രവചനം മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്ന് ദൈവത്തിന്റെ വിശുദ്ധന്മാർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയത് അത്രേ എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് ദൈവം ആരെന്ന് നാം അറിയുവാൻ,
അവൻ
ഒരുവനായിരിക്കെ മൂന്ന് വ്യക്തിത്വങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് വെളിപ്പാട് ആവശ്യമുണ്ട്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ദൈവവചനത്തിന്റെ അറിവിൽ, പരിജ്ഞാനത്താൽ അത്രേ ഇത് സാധ്യമാകുന്നു. പരിജ്ഞാനം കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കുവാനായിട്ട് നമ്മെ
സഹായിക്കും.
ജ്ഞാനം നാം മനസ്സിലാക്കിയ കാര്യങ്ങളെ ന്യായീകരിക്കാനായിട്ട് നമ്മെ
സഹായിക്കും.
അറിവ് സത്യത്തെ ഗ്രഹിക്കാനായിട്ട് നമ്മെ സഹായിക്കും. ഇതെല്ലാം പൗലോസിന്റെ കാലഘട്ടത്തിലുള്ളതായ ജ്ഞാനവാദികൾ ഉപയോഗിച്ച അതേ പദപ്രയോഗങ്ങൾ
തന്നെയാണ്.
എന്നാൽ അവരുപയോഗിച്ചത് തെറ്റായ അർത്ഥത്തോടുകൂടിയാണ്. പൗലോസ് അത്രേ നമുക്ക് ശരിയായ അർത്ഥം മനസ്സിലാക്കി തരുന്നത്. പൗലോസ് തുടർന്ന് പക്ഷപാതം ചെയ്യുന്നതായി നാം കാണും. ഒന്നാം അധ്യായത്തിന്റെ 29-ാം
വാക്യം.
അതിനാൽ ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട്
അധ്വാനിക്കുന്നു.
രണ്ട് ഒന്നോ രണ്ടോ വാക്യങ്ങൾ നിങ്ങൾക്കും ലവദൂക്കിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. താൻ പറയുന്നത് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നാണ്. പ്രാർത്ഥനയുടെ എത്ര മനോഹരമായ ചിത്രം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വളരെ സ്വസ്ഥതയുള്ളതാണ്, സുഖകരമാണ്. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥനയാകട്ടെ, ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ഓട്ടക്കാരൻ തന്റെ മസിലുകൾ ഉപയോഗിച്ച് ഓടുന്നത് പോലെ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. എപ്പഫ്രാസിനോടും ആ വിധത്തിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. നാലാം അധ്യായത്തിന്റെ 12 വാക്യം ശ്രദ്ധിക്കുക. നിങ്ങളിൽ ഒരുത്തനായ യേശു ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടത് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. എല്ലാ തരത്തിലുള്ളതായ ജഡശക്തികളിൽ കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ഫലപ്രദമാകും എന്നല്ല അത് അർത്ഥമാണ്. ദൈവത്തിന്റെ കരം ബലം പ്രയോഗിച്ച് തിരിക്കുവാനായിട്ട് നമുക്ക് അനുകൂലമായി തിരിക്കുവാനായിട്ട് ശ്രമിക്കണം എന്നും അല്ല അതിന്റെ പൗലോസ് ഒരു ആത്മീയമായ പോരാട്ടത്തെ നമുക്ക് വിശദമാക്കുക. തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് പ്രാവർത്തികമാകുന്നത്. യഥാർത്ഥ പ്രാർത്ഥന പിതാവായി ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിന്റെ 29
വാക്യം
പിതാവായി ഇങ്ങനെ പ്രാർത്ഥി, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥി, ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊരു നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. യഥാർത്ഥ പ്രാർത്ഥന പുത്രൻ മുഖാന്തരം പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്, അവന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:14-17 വാക്യം, 13-14
വാക്യം,
നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു
തരും.
യഥാർത്ഥ പ്രാർത്ഥന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലുള്ള പ്രാർത്ഥനയാണ്. യൂദായുടെ ലേഖനം 20 20 വാക്യം,
But you beloved, building yourselves up in your most holy faith and praying in the Holy Spirit.
നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ഇത് സുപ്രധാനമായ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പുതുജന്മം പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങളിൽ വസിക്കുന്നത്. സ്വർഗത്തിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടിയും പക്ഷപാതം ചെയ്യുന്നു. എത്ര നാളത്തേക്ക്? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മുഖാമുഖമായി കാണുന്നത് വരെയും അവൻ പക്ഷപാതം ചെയ്തു. വിശ്വാസിയുടെ ഉള്ളിൽ ഇത് നിരന്തരമുള്ളതായ ഒരു പക്ഷപാതമാണെന്ന് അറിയുമോ?
And I know when he does that, so that I can pray in step with the Spirit of God who is interceding.
എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ചിലപ്പോഴൊക്കെ രാത്രിയിൽ എന്നെ വിളിച്ചുണർത്താറുണ്ട്.
This is what is called praying in the Holy Spirit.
ഇതാണ് ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
The Spirit of God is at work in our lives.
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
we can pray nightly in the will of God.
നമുക്ക് യഥാർത്ഥ ശരിയായി ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിപ്പാനായിട്ട്,
let's see how does the Holy Spirit assist us in praying.
എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നത്? ഒന്നാമത്, ദൈവവചനം നമ്മെ ഉപദേശിക്കുകയും ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:13 വാക്യം,
For he will not speak in his own authority, but whoever, whatever he hears, he will speak. and he will declare to you the things that are to come.
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും.
He will glorify me, for he will take what is mine and declare it to you.
അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും.
All the Father has is mine, therefore I said that he will take what is mine and declare it to you.
പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞു.
So what is John saying? What is Jesus saying?
എന്താണ് യേശു ഇവിടെ പറയുന്നത്?
In John's Gospel, right here, what he read.
യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പോൾ വായിച്ച ഭാഗത്തെ യേശു എന്താണ് പറയുന്നത്?
Prayer is not our trying to change God's mind.
ദൈവത്തിന്റെ മനസ്സ് മാറ്റുവാനായിട്ടുള്ള നമ്മുടെ നിലവിളി അല്ല പ്രാർത്ഥന.
Praying is learning what the mind of God is through His Word, by His Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ഹിതം അവന്റെ മനസ്സെന്താണെന്ന് തിരിച്ചറിയുകയാണ് പ്രാർത്ഥനയിൽ
സാധിക്കുന്നത്.
ആ ഹിതപ്രകാരം അവനോട് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന.
1
യോഹന്നാൻ 3:14 വാക്യം.
And this is the confidence that we have toward him, that if we ask anything according to his will, he hears us. And if we know that he hears us in whatever we ask, we know that we have the request that we ask of him.
1 John 5:14-15 വാക്യങ്ങൾ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അവന്റെ ഹിതപ്രകാരം അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അവന്റെ ഹിതപ്രകാരം എന്നുള്ളത് കൊണ്ട് അവന്റെ വചനപ്രകാരം എല്ലായ്പ്പോഴും അവന്റെ വചനപ്രകാരം തന്നെ എന്നർത്ഥം. കാരണം ദൈവവചനം എന്നുള്ളത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ വെളിപ്പാടാണ്. ജീവൻ ആവശ്യമുള്ളതൊക്കെയും ഈ പുസ്തകത്തിൽ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ദൈവത്തെ കുറിച്ചും നിത്യജീവനെ കുറിച്ചും നമുക്ക് അറിയേണ്ടതൊക്കെയും ഈ പുസ്തകത്തിൽ ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതും ദൈവം ഈ പുസ്തകത്തിലൂടെ നമ്മെ
പഠിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ട് പ്രാർത്ഥന എല്ലായ്പ്പോഴും ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ്.
The Holy Spirit is constantly interceding for us.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്.
Even though we don't hear his voice.
ഒരുപക്ഷെ നാം അവന്റെ ശബ്ദം കേൾക്കുന്നില്ലായിരിക്കാം.
This is constantly happening in a believer's life.
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്താണ് പൗലോസ് പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനോടൊപ്പം ചുവടുകളെ വയ്ക്കുക. അവൻ നമ്മൾ വസിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവ ഹിതപ്രകാരമാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. എപ്പോഴും പലപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം അറിയുന്നില്ല. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ആർക്കും തന്നെ ശരിയായി പ്രാർത്ഥിക്കേണ്ടത് എന്താ എന്ന് അറിയുന്നില്ല. കാരണം മനുഷ്യന്റെ മനസ്സ് ആത്മാവിന് മനുഷ്യനുള്ളത് എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട്
കഴിയും.
അതുപോലെ തന്നെ
ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവിനാണ് ദൈവത്തിന്റെ മനസ്സ് അറിയുവാനായിട്ട്
കഴിയുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലപ്പോഴും നാം അറിയുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനല്ലാതെ അറിയുവാനായിട്ട് കഴിയുകയില്ല. പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നാം അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് പലപ്പോഴും നന്ദി പറഞ്ഞ് മാത്രം ഒരു സാമൂഹ്യമായ ബന്ധം പോലെ ദൈവത്തോട് പുലർത്തി പോകുന്നത്.
നമ്മിൽ
വസിച്ചുകൊണ്ട് പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടൊപ്പം ചുവട് വീപ്പാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നു. റോമാലേഖനം 8:26 വാക്യങ്ങൾ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഈ വിധത്തിലാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ പ്രാർത്ഥിപ്പാനായിട്ട് നാം പഠിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. എന്താണ് നമ്മുടെ ബലഹീനത? എങ്ങനെ പ്രാർത്ഥിപ്പാൻ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ബലഹീനത. അതേ വാക്യത്തിൽ തന്നെ പറഞ്ഞു 8:26 വാക്യത്തിൽ. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവിനറിയാം. അതേ വാക്യത്തിൽ തന്നെ പറയുകയാണ്. പൗലോസ്
പറയുന്നു,
ആത്മാവ് തന്നെ ഉച്ചരിച്ചൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്താണ് ഈ ഞരക്കം? ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് ഈ ഞരക്കം. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമുക്ക് നൽകുന്ന വാക്കുകൾ, അതിനാണ് അന്യഭാഷ എന്ന് പറയുന്നത്. 27 വാക്യം,
and he who searches hearts knows what is the mind of the spirit.
ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് അറിയുന്നു.
Because the spirit intercedes for the saints according to the will of God.
എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ആത്മാവ് പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ നാം പഠിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ദൈവ പിതാവിന്റെ ഹിതം അറിയുന്നു, ആ ഹിതപ്രകാരം പ്രാർത്ഥിപ്പാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അവൻ നമുക്ക് പ്രാർത്ഥനാ ഭാഷയും നൽകുന്നു. ഇത് മാനുഷികമായ ഭാഷകളല്ല. അതൊരു പക്ഷെ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയാകാം, എന്നാൽ ഞങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയുകയില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നു. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ്.
And this language of prayer also is a gift of the spirit.
നമ്മുടെ നിസ്സാരമായ ഏറ്റവും ലഘുവായ ബുദ്ധിക്ക് അതീതമായ ജ്ഞാനമാണിത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥനാ ഭാഷയും നമുക്ക് നൽകും.
Now you're saying, Pastor, I don't have this.
ഇതെനിക്കില്ല എന്ന് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം. ബുദ്ധിമുട്ടേണ്ട, ദൈവത്തോട് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ താല്പര്യത്തോടെ അപേക്ഷിക്കുന്നെങ്കിൽ അവൻ തീർച്ചയായും തരിക തന്നെ
ചെയ്യും.
അവൻ നിങ്ങൾക്ക് അത് നിഷേധിക്കുകയില്ല. അവൻ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിതാവിന്റെ ഹിതം എന്തെന്ന് അറിയുന്നു. അതേ ഹിതത്തിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം അവൻ നമ്മെ സഹായിക്കുന്നു.
You don't simply feel like praying.
ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തോന്നാതിരിക്കുന്ന സമയങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയല്ലേ? അതൊരു പക്ഷേ എന്റെ കാര്യം മാത്രമായിരിക്കുമോ? ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തോന്നുന്നേ ഇല്ല. അപ്പോഴാണ് വാസ്തവത്തിൽ നാം കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ഭാഷാവരം ആവശ്യമായത്. എന്താണ് കാരണം? എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ല. ചിലപ്പോൾ പ്രാർത്ഥിപ്പാൻ നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു, ബലപ്പെടുന്നു. രാവിലെ ഞാൻ എഴുതേൽക്കുമ്പോൾ ഇതാണ് ഞാൻ
ചെയ്യുന്നത്.
ഞാൻ എഴുതേറ്റ് ദൈവവചനം വായിക്കും. ദൈവത്തിന് എന്നോട് പറയുവാനുള്ളത് കേൾപ്പാനായിട്ട് ഞാൻ ആകാംക്ഷയോടെ ദിനം പ്രതി ദൈവത്തിന്റെ വചനത്താൽ എന്റെ മനസ്സ് പുതുക്കപ്പെടുന്നു. വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥനാ രൂപത്തിലാക്കും. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ
പ്രാർത്ഥിക്കും.
സഭയ്ക്ക് വേണ്ടി അല്ല, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ചില കാര്യങ്ങളൊക്കെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. ഉണ്ണിക്കും ലക്ഷ്മിക്കും ശിവനും ശിവാദിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാം മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്നുണ്ട്. പ്രാർത്ഥനാ ലിസ്റ്റ് മൊബൈൽ ഫോണിലുണ്ട്. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം അതെല്ലാം ഫോണിലുണ്ട്. എന്നാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അവർക്ക് ഒരു പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അത് മാത്രമേ എനിക്കറിയൂ. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിയുന്നില്ല. അറിയാത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. എന്താണ്
കാരണം?
അഞ്ച് കുടുംബങ്ങളുടെ സഭയിലുള്ള അഞ്ച് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാമെങ്കിൽ ഒരു
പക്ഷേ
ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കി. അഞ്ച് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ അറിയുന്നു എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതുകൊണ്ടാണ് എനിക്ക് ഒരു ഭാഷാവരം ആവശ്യമായിരിക്കും. എങ്ങനെയാണ് ഞാൻ
പ്രാർത്ഥിക്കുന്നത്?
ഞാൻ ഉണ്ണിയെയും ലക്ഷ്മിയെയും ശിവനെയും ശിവാനെയും ദൈവ സന്നിധിയിലേക്ക് ഉയർത്തും.
language.
എന്റെ മാനുഷ്യമായ എനിക്ക് പരിചയമുള്ള ഭാഷ അവരെ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കും. Words.
ഞാൻ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വാക്കുകൾ അത് എനിക്ക് അറിയാവുന്ന ഭാഷയായിരിക്കില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷ. ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. എന്നാൽ ദൈവത്തിന്റെ മനസ്സറിയാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണെന്ന്
എനിക്കറിയാം.
കഴിഞ്ഞ ദിവസം സഭയിലുള്ള ഒരു കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി വളരെ ഉത്സാഹത്തോടെ തീക്ഷ്ണതയോടെ
പ്രാർത്ഥിക്കും.
പ്രാർത്ഥനയ്ക്ക്
ശേഷം
ആ കുടുംബത്തിലുള്ള ഒരു യുവാവിന്റെ ഫോൺ എനിക്ക്
ലഭിച്ചു.
അവൻ 25 മിനിറ്റ് നേരം എന്റെ അവന്റെ പ്രശ്നങ്ങളൊക്കെ എന്നോട്
പറഞ്ഞു.
എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എനിക്ക് നിന്നോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് എന്നോട്
പറഞ്ഞുകൊണ്ടിരുന്നു.
വചനത്തിൽ നിന്ന് അതിനുള്ള മറുപടികൾ
നൽകുവാനായിട്ട്
ഞാൻ ദൈവവചനം പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിലും അവൻ തന്റെ പ്രശ്നങ്ങൾ എന്നോട്
പറഞ്ഞുകൊണ്ടേയിരുന്നു.
ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു.
25
എന്നാൽ 25 മിനിറ്റോളം അവൻ തന്റെ പ്രശ്നങ്ങൾ എന്നോട്
പങ്കുവച്ചു.
എന്നാൽ അവൻ ചെയ്തതിൽ എനിക്ക് കാരണം 25 മിനിറ്റ് പറഞ്ഞ ശേഷം എനിക്ക് പറയാൻ അവൻ അവസരം നൽകി. ഞാൻ സംസാരിച്ചു. അവൻ എന്താ മറുപടി പറഞ്ഞെന്നറിയാം? 2 മിനിറ്റ് ഞാൻ പറഞ്ഞു, അത്രമാത്രം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ എന്നോട് ആവർത്തിച്ചു.
In return, I said, now do you understand what I'm saying?
ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു.
And he said exactly what I said.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു.
I said, now you start praying like this. Your problem is solved. Your problem is going
to be solved. ഈ വിധത്തിൽ പ്രാർത്ഥിക്കാൻ നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പ്രാർത്ഥിക്കുക എന്ന് ഞാൻ
ഉദ്ദേശിച്ചു.
അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല.
Honestly speaking, I did not want to talk.
അത് അറിയുവാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല. കാരണം അത് അറിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ ഭ്രാന്തി പിടിക്കും. ഒരുപക്ഷെ പറയാൻ പാടില്ലാത്തതും പറ്റാത്തതുമായ കാര്യങ്ങളാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഓരോ കുടുംബത്തിലും അലമാരയിൽ മറിഞ്ഞിരിക്കുന്നത്
അസ്ഥിപഞ്ചരങ്ങളാണ്.
പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ഭംഗിയായി വേഷം ധരിച്ചു വരുന്നു. എന്നാൽ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
This is where we take our problems, our pain, and our sorrow, and put it in front of the throne of grace, and we have prayer.
ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നാം ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയിൽ കൊണ്ടുപോകേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അറിയുന്നു. ആ വിധത്തിൽ ആ ഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥിക്കാൻ നമുക്ക് താല്പര്യം തോന്നാത്തതായ ഒട്ടേറെ അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും അപ്പോഴാണ് നാം ഉത്സാഹത്തോടുകൂടി
പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുവാൻ ആവശ്യമായ ദൈവീയമായ ആരോഗ്യം ബലം അവൻ നമുക്ക് നൽകും. നിങ്ങൾ മുട്ടിൽ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ബലഹീനമായ മുട്ടുകൾ ഉറയ്ക്കുവാനിടയായി തീരും.
Because the resurrection power of Jesus Christ is made available to us when we seek his face in prayer.
പ്രാർത്ഥനയിൽ അവന്റെ മുഖം അന്വേഷിക്കുമ്പോൾ അവന്റെ പുനരുത്ഥാന ശക്തിയാണ് ദൈവം നമുക്ക് ലഭ്യമാക്കുന്നത്.
Manifest presence and power of God becomes real.
ദൈവത്തിന്റെ വെളിപ്പെട്ടതായ ശക്തിയും സാന്നിധ്യവും നമുക്ക് വെളിപ്പെടും.
In spite of what we feel.
നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതിലല്ല.
The manifest presence of God becomes clear.
ദൈവത്തിന്റെ പ്രകടമായ ശക്തി നമുക്ക് വ്യക്തമായി വെളിപ്പെടും.
This is what Paul says in Ephesians chapter 3.
എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതും ഇത് തന്നെയാണ്.
Verse 20 to 21.
20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക.
Now to him who is able to do far more abundantly than all that we ask or think according to the power at work within us.
എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ.
To him be glory in the church and in Christ Jesus throughout all generations forever.
അവനെ സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
അത്
വാക്കിൽ ശ്രദ്ധിക്കുക.
To do far more abundantly than all that we ask or think.
നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ.
Even our weak prayers.
നമ്മുടെ ബലഹീനമായ പ്രാർത്ഥനകൾ പോലും.
You see, he is able to do much more abundantly than all that we ask or think.
നാം ചോദിക്കുന്നതും ചിന്തിക്കുന്നതുമായതിന് അപ്പുറമായി ചെയ്യുവാൻ, അത്യന്തം അപ്പുറമായി ചെയ്യുവാൻ എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്?
According to the power at work within us.
നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വ്യാപാരത്താൽ.
Friends, this is God.
ഇതാണ് ദൈവം.
This is his power.
ഇതാണ് അവന്റെ ശക്തി.
And Paul says to him, we glory in the church and in Christ Jesus throughout all generations forever and ever. Amen.
പൗലോസ് പറയുന്നു, സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി അവന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
So in these verses in Colossians 1:21 back up to Colossians 2:3 which is just gone through.
കൊലോസ്യ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ 28:9 മുതൽ രണ്ടാം അധ്യായത്തിന്റെ 1-3 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ശുശ്രൂഷ എന്താണെന്ന് പൗലോസ് വിശദമാക്കുന്നത് നാം പഠിക്കുന്നു. ഒന്നാം അധ്യായത്തിന്റെ 21 മുതലാണ് അത് ആരംഭിച്ചത്. സുവിശേഷം പങ്കുവയ്ക്കുന്നു, ജാതികൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നു, വിശുദ്ധന്മാർക്ക് വേണ്ടി പോരാടിക്കൊണ്ട്
അധ്വാനിക്കുന്നു.
എന്തിനായിട്ടാണ് പൗലോസ് ഇതൊക്കെയും ചെയ്യുന്നത്? കൊലോസ്യ സഭയ്ക്ക് തന്റെ ശുശ്രൂഷ തന്നെ വെളിപ്പെടുത്തി വ്യക്തമാക്കുന്നതിന് തന്റെ ശത്രുക്കളുടെ ആരോപണങ്ങൾക്ക് പൗലോസ് തക്കതായ മറുപടി നൽകുകയാണ്. ഈ ദുരുപേക്ഷക്കന്മാർക്ക് ദൈവത്തോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയുന്നവരല്ല. പൗലോസ് കൊലോസ്യ സഭയോട് പറയുകയാണ്, ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ട്
അധ്വാനിക്കും.
അതുകൊണ്ട് പൗലോസ് സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ ഉണർത്തുവാൻ ഇത് മുഖാന്തരമായി. നമ്മെല്ലാവരും അപ്പോസ്തലന്മാരാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല. എന്നാൽ നമ്മൾ ഓരോരുത്തർക്കും ദൈവം നൽകിയതായ ഒരു ശുശ്രൂഷ
നിർവഹിക്കാനും
നമുക്ക് സുവിശേഷം പങ്കുവെക്കുവാനായിട്ട്
കഴിയും.
നമുക്ക് ആത്മാക്കളെ നേടുവാനായിട്ട്
കഴിയും.
ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയും. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. നാം ലോകത്തോടുള്ള സാക്ഷ്യം പറയുന്നതിൽ കഷ്ടത അനുഭവിക്കാൻ
നിയമിക്കപ്പെട്ടവരാണ്.
എന്നാൽ പ്രതിസന്ധികളുള്ളതായ ലോകത്തിൽ ഹൃദയത്തിൽ സ്വസ്ഥത അനുഭവിക്കാനായിട്ട് നമുക്ക്
കഴിയും.
ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ശുശ്രൂഷകളെ നിറവടിയായി നിർവഹിക്കാൻ നമുക്ക്
കഴിയും.
ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുവാൻ അവരെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക്
കഴിയും.
അവരെ പക്വതയിലേക്ക് ഉത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക്
കഴിയും.
വ്യക്തികൾക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പൗലോസ് സമയം കണ്ടെത്തി എന്ന് ഓർക്കുക. ഒന്നാം അധ്യായത്തിന്റെ ഓരോ 28-ാം വാക്യത്തിൽ ഏത് മനുഷ്യനോട് ഓരോ വ്യക്തിയോടും എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. 3 തവണ അവൻ അത് ആവർത്തിക്കുന്നുണ്ട്.
Whom he preached, warning every man and teaching every man in all wisdom, that he may present every man.
ഏത് മനുഷ്യൻ അവനെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനും ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും
ചെയ്യും.
യേശു സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ഈ വിധത്തിലാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ക്രിസ്തു സഭയുടെ വാതിൽക്ക് നിന്നുകൊണ്ട് മുട്ടുന്നുവെന്ന് ഞാൻ പ്രസംഗിച്ചു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ അവൻ വ്യക്തികളെയാണ് അന്വേഷിക്കുന്നത്.
So in ministering to individual believers,
vyaktigalkku shushrusha cheynadil
what are we doing?
Naam endanu cheyyunnu?
Actually ministering to the whole church.
Naam sabhaykku thaneyanu shushrusha cheynadu.
Are you fulfilling God given ministry?
Deivam namukku nalgittulla shushrushal naam nirvahikkunnundo?
This is what we must learn.
Idathre naam padikkendathu.
So that we can do the will of God.
Deivahidam cheyvan. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് അവന്റെ ഇഷ്ടം നിർവഹിപ്പാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവാൻ, അവന്റെ ജീവിതത്തിൽ നമ്മുടെ ഹിതം പൂർണ്ണമായി നിറവേറ്റപ്പെടുവാൻ ഇതത്ര ആവശ്യമായി. അവൻ നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടേണ്ടതാണ്. അവന്റെ സഭ പണിയപ്പെടേണ്ടതും
ആവശ്യമാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേട്ട ദൈവവചനങ്ങളുടെ ബന്ധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും പൗലോസിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താൻ കൊലോസ്യ സഭയ്ക്ക് വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ നമ്മെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിർവടിയായി നിർവഹിക്കാൻ തക്കോണം, വിശ്വസ്തരായി നിൽപ്പാൻ തക്കോണം, പ്രാർത്ഥനയിൽ പോരാടുവാൻ തക്കോണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ തക്കോണം. ശുശ്രൂഷ ക്രിസ്തുവിനെ അറിയിക്കുവാൻ തക്കവണ്ണം ഒക്കെ മറ്റുള്ളവരെ ഉത്സാഹിപ്പാൻ നമുക്ക് ശ്രമിക്കാം. ദൈവങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിൻ്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. തിരുഹിത പ്രകാരം കഥാവെ ഞങ്ങൾക്ക് ജീവിപ്പാനും പ്രവർത്തിപ്പാനും തക്കവണ്ണം ഞങ്ങൾ വസിക്കുന്നത് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കുന്ന നിന്റെ വഴികൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഥാവെ, ഞങ്ങളുടെ ജീവനും ശുശ്രൂഷകളും നിർവഹിക്കാൻ ആവശ്യമുള്ളതൊക്കെയും നിങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പുത്രനെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുത്തുകയും ലോകത്തിന് മഹത്വ മുമ്പിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുത്രൻ ഞങ്ങൾ മഹത്വപ്പെട്ടിട്ട് കഥാവെ സുവിശേഷം വ്യാപിപ്പാനും അനേകർ ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം ഈ നാളുകൾ ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേൾക്കുന്നതോട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.